أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإذا سعى لك عبادي عني فإن أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون
سيدنا امير المؤمنين خليفة المسيح الخامس ايده الله تعالى بنصره العزيز كلنا عائشة هذا 28-9-2007 بيت الفتوح لندن الچيدا خطبة يوده حريباشا كيلپكيا تشهد تعوذ سورة فاتحة تلاوتن شيشم امير المؤمنين സൂറ ബഖറയിലെ ഞാൻ ഇപ്പോൾ ഓതിയ 187-ാമത്തെ വചനം തിലാവത്ത് ചെയ്തുകൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റമളാൻ മാസത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 16-ാമത്തെ നോമ്പാണ്. ഇവിടെ 14 ദിവസമാണ് ഇനി അവശേഷിക്കുന്നത്. മറ്റുള്ള ലോകത്തും ചന്ദ്രനെ കണ്ടതിന് ശേഷമാണ് അവർ തീരുമാനിക്കുക. എന്തായാലും അള്ളാഹു ഈ മാസം നമ്മുടെ ആത്മീയവും ധാർമ്മികവുമായ അവസ്ഥ നന്നാക്കി തീർക്കുന്നതിനും അവന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള പരിശ്രമത്തിനും നമുക്ക് പുറത്തു തരാനുള്ള സാധന സാമഗ്രികൾ ഒരുക്കിത്തരുന്നതിനും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിനും വേണ്ടി പ്രത്യേകമായ നിലയിൽ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ ഓതിയ വചനത്തിന്റെ അർത്ഥം ഇതാണ്: എന്റെ ദാസൻ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ അടുത്തുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അതുകൊണ്ട് സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി അവരും ഞാൻ പറയുന്ന കാര്യത്തിന് ലബ്ബൈക്ക് പറയുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ഈ വചനം വിശുദ്ധ ഖുർആനിൽ റമളാനെ കുറിച്ച് പറയുന്നതിന്റെ ഇടയ്ക്കാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ആ വചനങ്ങളിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട കൽപ്പനകളുമാണുള്ളത്. ഇതിൽ നിന്ന് ഈ മാസം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതിനുമുള്ള പ്രത്യേക മാസമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ജിബ്രീൽ എന്റെ അടുത്ത് വന്നു, അദ്ദേഹം പറഞ്ഞു, റമളാൻ മാസം പ്രാപിക്കുകയും എന്നാൽ പാപം പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്ത വ്യക്തി നാശമടഞ്ഞു. ഹസ്രത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വേറൊരു ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഈമാന്റെ തേട്ടമനുസരിച്ച് പ്രതിഫലം പറ്റുക എന്ന ഉദ്ദേശ്യത്തോടെ റമളാന്റെ രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവന്റെ പാപം പൊറുക്കപ്പെടുന്നതാണ്. ഈ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന്റെ പ്രത്യേകമായ കാഴ്ചകൾ നാം കാണുന്നത് അള്ളാഹു നോമ്പിന്റെ മുജാഹദയോടൊപ്പം ഒരു പ്രത്യേക ശ്രദ്ധയാൽ അവന്റേത് മാത്രമായി കൊണ്ട് തന്റെ സന്നിധിയിൽ കുനിയുന്നവർക്ക് പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു തന്നെ അന്വേഷിക്കുന്നവർക്കും തന്നെ വിളിക്കുന്നവർക്കും ഉത്തരം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. തന്റേതായി മാത്രം തീരുന്നവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു എല്ലാ നേരത്തും കേൾക്കുമെങ്കിലും റമളാനിൽ ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടായി തീരുന്നതിനാൽ ഈ മാസത്തിൽ ആദ്യത്തേക്കാൾ കൂടുതൽ തന്റെ ദാസരുടെ വിളി അവൻ കേൾക്കുന്നു. താഴെ പറയുന്ന ഹദീസിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. ഹദ്രത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിന്റെ അവസാന ദിവസം ഞങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളിൽ മഹത്തരവും അനുഗ്രഹീതവുമായ ഒരു ഉത്കൃഷ്ട മാസം ഉദിച്ചുയരാൻ പോകുന്നു. ഇതിൽ ഒരു രാത്രിയുണ്ട്, അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അള്ളാഹു അതിൽ നോമ്പാചരണം നിർബന്ധമാക്കിയിരിക്കുന്നു. അതിലെ രാത്രികളിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഐച്ഛിക കർമ്മമായി നിശ്ചയിച്ചിരിക്കുന്നു. ഈ മാസത്തിന്റെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റേതും ഇടയ്ക്കത്തെ 10 പൊറുക്കലിന്റേതും അവസാനത്തെ 10 നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റേതുമാണ്. ഇതിലാരെങ്കിലും നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവനെ അള്ളാഹു എന്റെ ഹൗമിൽ നിന്ന് കുടിപ്പിക്കുന്നതാണ്. പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അവന് ദാഹമുണ്ടാവുകയില്ല. കാരുണ്യത്തിന്റെ നാളുകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇപ്പോൾ നാം പൊറുക്കലിന്റെ ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3-4 ദിവസത്തിന് ശേഷം അവസാനത്തെ 10 ആരംഭിക്കുന്നതാണ്. അത് നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ദിനങ്ങളാണ്. അതിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രത്യേക രാത്രിയുണ്ട്. അതിലെ അനുഗ്രഹം കൈവരിക്കുന്നവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നു. അവശേഷിക്കുന്ന ദിനങ്ങൾ ഉപയുക്ത കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ്. അതായത് ഈ മാസത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് വയറുനിറയെ കുടിക്കാനുള്ള ശ്രമം നാം നടത്തണം. നമ്മുടെ രക്ഷിതാവിന്റെ സാമീപ്യവും കാരുണ്യവും കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കണം. അവന്റെ പൊറുക്കലിന്റെ പുതപ്പ് നേടാനും ഈ ജീവിതത്തിലും ഭൗതികതയുടെ അഴുക്കിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കണം. പരലോകത്തിലെ നരകത്തിൽ നിന്നും രക്ഷിക്കാനും നാം പ്രവർത്തിക്കണം. തന്റെ ദാസർ വിളിക്കുമ്പോൾ ഇന്നീ ഖരീബ്, നിശ്ചയം ഞാൻ അടുത്തുണ്ട് എന്ന് പറയുന്ന സർവശക്തി പ്രഭാവങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ അന്വേഷിക്കണം. ഈ ഉദ്ദേശ്യം കരസ്ഥമാക്കുന്നതിന് അള്ളാഹു ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. എങ്കിലേ അവന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അവന്റെ പൊറുക്കലിന്റെ പുതപ്പിൽ സ്വയം പൊതിയുന്നവരായി തീരുകയുള്ളൂ. എല്ലാത്തരം നരകങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാവുകയുള്ളൂ. നാം നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നതിന്റെ കാഴ്ചകൾ കാണുകയുമുള്ളൂ. ഈ വചനത്തെ സംബന്ധിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്റെ ദാസൻ എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരോട് പറയുക, ഞാൻ സമീപസ്ഥനാണ്. അതായത് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ അള്ളാഹു മറ്റുള്ളവരിൽ കാണാത്ത എന്താണ് തങ്ങളിൽ നിന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുന്നതെന്ന് തിരക്കുമ്പോൾ ഞാൻ സമീപസ്ഥനാണെന്ന് അവരോട് പറയുക. നിങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസമാണിത്. നിങ്ങൾ എന്റെ പ്രത്യേക ആളുകളാണ്, സമീപത്തുള്ളവരാണ്. മറ്റുള്ളവർ അകലെയുള്ളവരാണ്, വിദൂരത്താണ്. നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അതായത് ഞാൻ അവനുമായി സംസാരിക്കുന്നു, അവനുമായി വർത്തമാനം പറയുന്നു, അവന്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നന്മ പ്രാപിക്കാൻ ഞാൻ പറഞ്ഞ കൽപ്പനകൾ അവർ പാലിക്കേണ്ടതാണ്, എന്നിൽ വിശ്വസിക്കേണ്ടതുമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഒരു നല്ല അന്തരീക്ഷം കൈവന്നിരിക്കുകയാണ്. ഇത് ദുആ സ്വീകരിക്കപ്പെടുന്ന അന്തരീക്ഷമാണ്. ഈ മാസത്തിൽ ശൈത്താനെ ചങ്ങലക്കിട്ടിരിക്കുന്നു, സ്വർഗം സമീപസ്ഥമാക്കിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അനുഗ്രഹം പ്രാപിക്കുന്നത് എന്റെ നിബന്ധനകൾ പാലിക്കുന്നവരായിരിക്കും. അതിനൊരു നിബന്ധന, അള്ളാഹു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിലകൊള്ളുക എന്നതാണ്. ഒന്നിനും ഇളക്കാൻ കഴിയാത്തത്ര ദൃഢവിശ്വാസം അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ഉണ്ടാകണം. ആകാശത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പായും വിശ്വസിക്കണം. അവൻ സകല ലോകത്തിന്റെയും രക്ഷിതാവാണ്, എല്ലാ വസ്തുക്കളുടെയും അധികാരിയാണ്. സകലത്തും അവന്റെ കൈകളിലാണ്. അവൻ തന്റെ പരിപാലനം കാരണത്താൽ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. അതെത്രമാത്രമാണെന്ന് വെച്ചാൽ പക്ഷി മൃഗാദികളും ആ പരിപാലനത്തിൽ നിന്ന് അനുഗ്രഹം തേടുന്നു. വായു, വെള്ളം, വെളിച്ചം, ഭക്ഷണപാനീയങ്ങൾ തുടങ്ങിയവയെല്ലാം അവൻ എല്ലാവർക്കും ഒരുപോലെ നൽകിയിരിക്കുന്നു. അവൻ എല്ലാ ഗുണവിശേഷങ്ങളുടെയും സമുച്ചയമാണ്. അവൻ ആരുടെയും മകനല്ല, അവനൊട്ട് മകനുമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ നിബന്ധന, സകല ഗുണവിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ഉണ്ടെന്നും അവനാണ് സ്രഷ്ടാവെന്നുമുള്ള വിശ്വാസം മാത്രം പോരാ, പ്രത്യുത അവനിൽ സമ്പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അവനാണ് സ്വീകരിക്കുന്നതെന്നും അതുകൊണ്ട് അവനെ പ്രാപിക്കാൻ ശ്രമിക്കണമെന്നും നിശ്ചയമുണ്ടാകണം. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും അവന്റെ സാമീപ്യം പ്രാപിക്കാനും നാം ശ്രമിക്കേണ്ടതാണ്. അവനു വേണ്ടി നാം നമ്മളിൽ ഭക്തി ഉണ്ടാക്കേണ്ടതാണ്. ദൈവഭയം ഉണ്ടാക്കുകയും നമ്മെ പരിശുദ്ധരാക്കുകയും ചെയ്യേണ്ടതാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം പറയുന്നു, അള്ളാഹു പറയുന്നത് അവനുമായി സംസാരിക്കാൻ കഴിയുന്നത്ര നിലയിൽ നമ്മൾ നമ്മെ ആക്കി തീർക്കണമെന്നാണ്. ഈ സ്ഥാനം ലഭിക്കുന്നത് വിശ്വാസം തികവാർന്ന നിലയിലാകുമ്പോഴായിരിക്കും. അതുകൊണ്ട് വിശ്വാസം തികവുറ്റതാക്കാനും നാം ശ്രമിക്കണം. അതായത് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണെന്നും ഈമാനിൽ പുരോഗതി ഉണ്ടായാൽ അവന്റെ സാമീപ്യം ലഭിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു തന്റെ ദാസനോട് സംസാരിക്കുന്നു. റഹ്മാനിയത്തിന്റെ ദാനം കൊണ്ട് മനുഷ്യൻ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുന്നു. അപ്പോൾ റഹീമിയത്തിന്റെ പ്രഭയും ദുആ സ്വീകരിക്കുന്നതിന്റെ വെളിച്ചവും അവൻ കാണിക്കുന്നു. ഈ ദൃഢതരമായ വിശ്വാസം അള്ളാഹുവിൽ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാ നബിമാരും അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ടവരാണെങ്കിലും പ്രാർത്ഥനാ സ്വീകാര്യതയെ സംബന്ധിച്ച് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി പ്രാർത്ഥനയുടെ സ്വീകാര്യത ആർക്കെങ്കിലും കാണണമെങ്കിൽ അവർക്ക് നീയുമായി ബന്ധം സ്ഥാപിക്കേണ്ടി വരും എന്നാണ്. അള്ളാഹു പറയുന്നു, എന്നോടുള്ള ബന്ധം ഇനി ഉണ്ടാവുന്നത് എന്റെ ഈ നബിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവനായിരിക്കും. അള്ളാഹു പറഞ്ഞു, വൈദാ സാലക ഇബാദി, എന്റെ ദാസൻ നിന്നോട് എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് മാത്രമാണ് ഇനി എന്റെ ദാസന്മാർക്ക് യഥാർത്ഥമായ മാർഗദർശനം കൊടുക്കാൻ കഴിയുന്നത്. എന്നെ അന്വേഷിക്കുന്നവർക്ക് മാർഗം കാണിച്ചു കൊടുക്കാൻ നിനക്കേ കഴിയൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ പൂർണ്ണമായും വിശ്വസിക്കേണ്ടത് അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാൻ അനിവാര്യമാണ്. മറ്റു മതങ്ങളെല്ലാം ഇപ്പോൾ ഓർമ്മയായി കഴിഞ്ഞിരിക്കുകയാണ്. ആ എല്ലാ നബിമാരെയും വിശ്വസിക്കേണ്ടത് നിർബന്ധമാണെങ്കിലും അള്ളാഹു പറയുന്നു, എന്നിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം ഇപ്പോൾ നിനക്ക് മാത്രമേ ഉള്ളൂ. നിന്നിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം നീ ചെയ്തിട്ടുള്ള പ്രവചനങ്ങളിലും അവർക്ക് ദൃഢമായ വിശ്വാസമുണ്ടാകണം. നിന്റെ അടയാളങ്ങളും പ്രവചനങ്ങളും സാക്ഷാത്കരിച്ചു വന്ന നിന്റെ സത്യസന്ധനായ പ്രേമിയിൽ വിശ്വസിക്കേണ്ടതും ഈമാന്റെ ഒരു നിബന്ധനയാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാമിനെ വിശ്വസിക്കുന്നവർ മാത്രമേ അല്ലാഹുവിലും അവന്റെ റസൂലിലും ദൃഢതരമായി വിശ്വസിക്കുന്നവരാവുകയുള്ളൂ എന്ന് സാരം. അവർ മാത്രമേ ദുആ സ്വീകാര്യതയുടെ ദൃശ്യങ്ങൾ ആദ്യത്തേക്കാൾ കൂടുതലായി കാണുകയുള്ളൂ. അവർ മാത്രമേ എന്റെ ഇന്നി ഖരീബ് എന്ന ശബ്ദം കേൾക്കുകയുള്ളൂ എന്നും അല്ലാഹു പറയുന്നു. നാലാമത്തെ കാര്യം, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനും അവനെ പ്രാപിക്കാനും ആയിരിക്കണം നാം അവനോട് ചോദിക്കേണ്ടത് എന്നതാണ്. അള്ളാഹുവിനെ കിട്ടണം എന്ന ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. ഈ ഉദ്ദേശ്യത്തോടെ അവനോട് ചോദിക്കുമ്പോൾ, തന്നെ കുറിച്ചും താനുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചും ചോദിക്കുമ്പോൾ തന്നെ അവർ അടുത്തു കാണുമെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിനെ വിളിക്കുന്നത് വെറും സുഖവൃത്തിക്കു വേണ്ടിയും അവനെ ഓർമ്മിക്കുന്നത് ഭൗതികോദ്ദേശം നേടാനുള്ള നേരത്തും അവന്റെ സാമീപ്യവും ബന്ധവും കരസ്ഥമാക്കുക എന്നതല്ല അതിന്റെ ലക്ഷ്യവുമെങ്കിൽ അത് ഏകപക്ഷീയമായ കാര്യമായിരിക്കുമെന്ന് അള്ളാഹു പറയുന്നു. ഇത് സ്വാർത്ഥതയാണ്. എന്റെ മറുപടി കേൾക്കണമെങ്കിൽ ഫല്യസ്തജീബൂലി, എന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും, എന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വരും, എങ്കിൽ മാത്രമേ എന്നിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടുകയുള്ളൂ എന്നും അള്ളാഹു പറയുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം പറയുകയുണ്ടായി, ഐശ്വര്യം ലഭിക്കാൻ തന്റെ കൽപ്പനകൾ സ്വീകരിക്കാനും തന്നിൽ വിശ്വസിക്കാനുമാണ് അള്ളാഹു പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതിന് മനുഷ്യൻ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം പറയുന്നു, ഉജീബു ദഅവത്ത ദായി ഇദാ ദഅൻ, അതായത് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം പൂർത്തിയാകുന്നത് സത്യഹൃദയത്തോടുകൂടി പശ്ചാത്തപിക്കുന്നവനിലാണ്. അള്ളാഹുവിൽ നിന്ന് ഇത്തരം സമ്മതമില്ലായിരുന്നുവെങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുക എന്നത് ദുഷ്കരമായ ഒരു കാര്യമായി തീരുമായിരുന്നു. സത്യഹൃദയത്തോടെ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അതിന്റെ ഫലമായി അള്ളാഹു അവന്റെ എല്ലാ വാഗ്ദാനവും പൂർത്തിയാക്കുന്നു. താൻ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുമെന്നും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്ന നേരം മുതൽ അവന്റെ മനസ്സിൽ ഒരു ദിവ്യ ജ്യോതിസ് രൂപപ്പെട്ടു വരാൻ തുടങ്ങും. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അതിനോടൊപ്പം അല്ലാഹുവേ നീ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള വിളി ഉയരുകയും ഞാൻ നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് എന്റെ പാപത്തിൽ നിന്ന് നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ ഫളലിനെ വലിച്ചുകൊണ്ടുവരുന്നതായിരിക്കും, അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥനായി കുനിയുന്ന ദാസൻ ഫഇന്നി ഖരീബിന്റെ ശബ്ദം കേൾക്കും. പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുള്ള പ്രാർത്ഥനയും അള്ളാഹുവിന്റെ ദാസനാകുന്നതിനും ദുആ സ്വീകരിക്കപ്പെടുന്നതിനും നിർബന്ധമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം പറയുന്നു, ഓർമ്മിച്ചുകൊള്ളുക, പ്രഥമവും അത്യാവശ്യമായിട്ടുള്ളതുമായ പ്രാർത്ഥന മനുഷ്യൻ തന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാ പ്രാർത്ഥനയുടെയും അടിസ്ഥാനം ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയും മനുഷ്യൻ എല്ലാത്തരം അഴുക്കുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ദൈവദൃഷ്ടിയിൽ പരിശുദ്ധനായി തീരുകയും ചെയ്യുമ്പോൾ അവൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന മറ്റു പ്രാർത്ഥനകൾ ആവശ്യമായി വരികയില്ല. അത് സ്വയം സ്വീകരിക്കപ്പെട്ടുകൊള്ളും. അതുകൊണ്ട് മറ്റ് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം പറഞ്ഞ ഈ കുറിപ്പടി അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇനി പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ ഇതും ഒരു വേറിട്ട നിബന്ധനയായി കാണണം. അതായത് ദുആ സ്വീകരിക്കുന്നതിന് ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കണമെന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം പറയുകയുണ്ടായി. ഇതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ദുനിയാവിന്റെ കളിതമാശകൾ ഉപേക്ഷിച്ചേ പറ്റൂ. നമ്മുടെ പ്രതിജ്ഞകളിലും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന നിബന്ധനയുണ്ട്. ഖുദ്ദാമുൽ അഹ്മദിയായുടെ പ്രതിജ്ഞയിലും ഇത് കാണാം. ഇപ്രകാരം തന്നെ ബൈഅത്തിന്റെ എട്ടാമത്തെ നിബന്ധനയിൽ എട്ടാമത്തെ നിബന്ധന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം എഴുതിയിരിക്കുന്നത് ഇതുതന്നെയാണ്, മതത്തെയും മതത്തിന്റെ മാനത്തെയും ഇസ്ലാമിക സഹാനുഭൂതിയെയും സ്വന്തം ജീവനേക്കാളും മുതലിനേക്കാളും മാനത്തെക്കാളും എല്ലാ പ്രിയജനങ്ങളെക്കാളും കൂടുതൽ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്നതാണ്. ഇങ്ങനെയാണ് ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിയതായി മനസ്സിലാക്കേണ്ടത്. ഒരു അഹമ്മദി എന്തും പ്രവർത്തിക്കുന്നതിന് മുമ്പേ താനൊരു മുസൽമാനാണെന്ന് കരുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ പ്രേമിയെയും വിശ്വസിച്ച മുസ്ലിമാണ് താനെന്ന് ഓർക്കണം. എന്ന് മാത്രമല്ല, തന്നിൽ നിന്ന് ദീനിന് മാനഹാനി ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഉണ്ടാകരുതെന്നും തനിക്ക് തന്നെക്കാളും തന്റെ കുടുംബത്തെക്കാളും അള്ളാഹുവിന്റെ ദീനിന്റെ മാനമാണ് പ്രിയപ്പെട്ടതെന്നും മനസ്സിലാക്കണം. ദീനിന്റെ മാനം കാക്കാൻ ഭൗതികമായ നഷ്ടം കഴിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറായിരിക്കണം. ഈ പ്രതിജ്ഞ ഓരോ അഹമ്മദിയും ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും സ്വീകരിക്കുമെന്നും അള്ളാഹു പറയുന്നത്. ഏഴാമത്തെ കാര്യം, കർമ്മപരവും വിശ്വാസപരവുമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. സ്ഥിര സ്വഭാവത്തോടും പതിവായിട്ടും ഇത് ചെയ്യണമെന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുകയാണ്, നിങ്ങളുടെ കർമ്മപരവും വിശ്വാസപരവുമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കാര്യം കരസ്ഥമാക്കാൻ നമ്മുടെ കർമ്മങ്ങൾ മനോഹരമാക്കുകയും അതിൽ വർദ്ധനവുണ്ടാക്കുകയും വേണം. നമ്മുടെ ഈമാനിക അവസ്ഥയും വർദ്ധിപ്പിക്കേണ്ടതാണ്. കൂടുതലായി ദൈവസാമീപ്യം പ്രാപിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. സത്യവിശ്വാസിയുടെ പാദങ്ങൾ ഒരു സ്ഥലത്ത് നിലച്ചുപോയില്ല. ഒരു സത്യവിശ്വാസി സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിലും വിവിധ നിലകളുണ്ടാകും. പുരോഗതിയുടെ മൈതാനം തുറന്നു കിടക്കുകയാണ്. ഈമാന് പല പദവികളുമുണ്ട്. ദുആ സ്വീകരിക്കപ്പെട്ടാൽ ആ പദവിയിൽ ഉയരാൻ ശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും വേണം. എത്രമാത്രം പദവികൾ ഉയരുമോ അത്രമാത്രം അള്ളാഹുവിനോട് അടുക്കുന്നതാണ്. അത്രയും പെട്ടെന്ന് അവന്റെ വിളിക്ക് ഉത്തരവും ലഭിക്കും. എട്ടാമത്തെ കാര്യം, അള്ളാഹു ഒരു പ്രകൃതി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. അതിന് വെളിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടുകയില്ല. മനുഷ്യന് എത്രമാത്രം അലമുറയിട്ട് കരഞ്ഞാലും ശരി, അള്ളാഹു പറഞ്ഞു, എന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അത് എന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കേണ്ട നിർബന്ധമായ കാര്യമാണ്. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റാനും വിശുദ്ധ ഖുർആനിൽ കൽപ്പനയുണ്ട്. എന്നാൽ മറ്റൊരാളുടെ അവകാശം തട്ടിപ്പറിച്ചെടുക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നീ എന്നോട് എപ്പോഴും ദയ കാണിക്കണമെന്ന് പറയുകയും ചെയ്തതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണ്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരിൽ നിന്ന് രക്ഷപ്പെടുന്നു. ചില ഭാര്യമാർ കുട്ടികളെ കൊണ്ട് ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നു. ഉമ്മയുടെയോ ഉപ്പയുടെയോ തണൽ അവരിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പരസ്പരം ദുആ ചെയ്യുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ എനിക്കും എഴുതുന്നു. എന്നാൽ ഖുർആന്റെ കൽപ്പന എന്താണ്? ഖുർആൻ പറയുന്നത് കുട്ടികൾ കാരണത്താൽ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ വിഷമിപ്പിക്കരുതെന്നാണ്. ഈ വഴക്കുകൾ സാധാരണ ഉണ്ടാകാറുള്ളതാണ്. കവായിൽ കേസും വരാറുണ്ട്. രണ്ടുപേർക്കും അവരുടെ കടമകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടും അറിയാം. എന്നിട്ടും ഈ നിലയിലാണ് അവരുടെ പ്രാർത്ഥന. അതായത് പരസ്പരം അവകാശങ്ങൾ ധ്വംസിക്കുന്നു. അത്തരം പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അതെല്ലാം അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്, ഒരാൾ ഹജ്ജിന് പോയിട്ട് ദുആ ചെയ്തത് അള്ളാഹുവെ എന്റെ കാമുകിക്ക് അവളുടെ ഭർത്താവിനോട് വെറുപ്പുണ്ടാകണമേ എന്നാണ്. അതായത് തനിക്ക് അവളെ കിട്ടണം. ഒരു മോഷ്ടാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ ഞാൻ മോഷ്ടിക്കാൻ പോകുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി രണ്ടരക്കാത്ത് നമസ്കരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ പ്രവൃത്തി വിജയിക്കാൻ നീ എന്നെ സഹായിക്കണമേ. നൗദുബില്ല. അവർ അള്ളാഹുവിനെയും തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെയും പങ്കുചേർക്ക അവര് അള്ളാഹുവിനെയും തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേർക്കാൻ ആഗ്രഹിക്കുന്നു. ചില നാമധാരികളായ പീർമാരും ശൈഖന്മാരും തങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാറുണ്ടെന്ന് വാദിക്കാറുണ്ട്. അജ്ഞരായ ആളുകൾ അവരുടെ വലയിൽ വീഴുന്നു. തങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനുള്ള തെളിവായി ചില കഥകളും ചിലർ വിശദീകരിക്കാറുണ്ട്. ഇതെല്ലാം ബുദ്ധിക്ക് വിരുദ്ധവും ശരീരത്തിന് എതിരുമായ കാര്യങ്ങളാണ്. ഇവർ അജ്ഞരായ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അത്തരക്കാരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, അവരൊട്ട് അള്ളാഹുവിന്റെ സമീപസ്ഥരുമല്ല. ഇതെല്ലാം കള്ളവാദക്കാരാണ്. കാലത്തിന്റെ ഇമാമിനെ വിശ്വസിച്ച നാം ഇതിൽ നിന്നെല്ലാം മോചിതരായി. അള്ളാഹുവിന് നന്ദി. അതിനാൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ ആയിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്ന നിലയിലുള്ളതായിരിക്കണം. ഒമ്പതാമത്തെ കാര്യം, പ്രാർത്ഥന വെറും ബുദ്ധിമുട്ടുള്ള നേരത്ത് മാത്രം ചെയ്താൽ പോരാ എന്നതാണ്. സമാധാനത്തിലും നല്ല അവസ്ഥയിലും ആയിരിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കേണ്ടതാണ്. റമളാനിൽ മാത്രം സൽക്കർമ്മം ചെയ്താൽ പോരാ, സാധാരണ ജനങ്ങളിലും സൽക്കർമ്മം ചെയ്യാൻ സാധാരണ ദിനങ്ങളിലും സൽക്കർമ്മം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴാണ് റമളാനിൽ ചെയ്യപ്പെടുന്ന പ്രാർത്ഥന ആദ്യത്തേക്കാൾ കൂടുതൽ പദവി പ്രദാനം ചെയ്യുന്നതായി തീരുന്നത്. അള്ളാഹു പറഞ്ഞിട്ടുള്ള വഴിയിലൂടെ പ്രാർത്ഥിക്കാനുള്ളൊരു നിബന്ധന പത്താമതായി പറഞ്ഞിട്ടുള്ളത് അതിൽ എടുത്തുചാട്ടം പാടില്ല എന്നതാണ്. ഞങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവൻ ക്ഷീണിക്കാൻ പാടില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഓർമ്മിക്കുക, ക്ഷമയുടെ നെല്ലിപ്പടി കാണാതെയും ദുആയിൽ സ്ഥിരചിത്തത പാലിക്കാതെയും കണ്ട് ആർക്കും തന്നെ പ്രാർത്ഥനയിൽ നിന്ന് ഫലമെടുക്കാൻ സാധിക്കുകയില്ല. യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് അലൈഹിസ്സലാം സഹോദരന്മാരുടെ ദ്രോഹം കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വേർപെട്ടുപോയി. അദ്ദേഹം 40 വർഷം യൂസുഫിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എടുത്തുചാട്ടക്കാരനായിരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം തന്റെ അള്ളാഹുവിന്റെ ശക്തിപ്രഭാവത്തിൽ വിശ്വസിച്ചുകൊണ്ട് 40 വർഷം പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി. 40 വർഷത്തിന് ശേഷം അദ്ദേഹം ചെയ്ത ദുആ യൂസുഫിനെ അദ്ദേഹത്തിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. ഈ കാലയളവിൽ പരിഹസിക്കുന്ന ചിലർ യൂസുഫിനെ ഓർക്കുന്നത് നിഷ്ഫലമാണെന്നും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അറിയാത്തത് അള്ളാഹുവില്ലെന്ന് ഞാൻ അറിയുന്നതെന്നായിരുന്നു. പറയുന്നു, അള്ളാഹു ദുആ തള്ളിക്കളയാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവൻ യാഖൂബിന് ക്ഷണത്തിൽ മറുപടി കൊടുക്കുമായിരുന്നു. നബിമാർക്ക് അള്ളാഹു അങ്ങനെ മറുപടി കൊടുക്കാറുണ്ട്. നബിക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഒരു സാധാരണ വിശ്വാസിയേക്കാൾ എത്രയോ അധികമാണ്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഈ പരമ്പര നീളാൻ കാരണം അത് സ്വീകരിക്കുമെന്നുള്ളതിന്റെ തെളിവായിരുന്നു. ഔദാര്യമുള്ള ആരും യാചകനെ കൂടുതൽ നേരം ഇരുത്തി നിരാശനാക്കുകയില്ല. പിശുക്കനിൽ പിശുക്കൻ പോലും അങ്ങനെ ചെയ്യുകയില്ല. അവരും പൊറുതിമുട്ടുമ്പോൾ എന്തെങ്കിലും അയാൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹു വലിയ ഔദാര്യവാനാണ്. ദീർഘകാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവന് പ്രാർത്ഥന അവൻ സ്വീകരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് സ്ഥിരചിത്തതയോടും ക്ഷമയോടും പതിവായി ദുആ ചെയ്യേണ്ടത് പൊതുവെയുള്ള ഒരു നിബന്ധനയാണ്. ദൈവിക ജമാഅത്തിന്റെ സമ്പ്രദായവും ഇതുതന്നെയാണ്. എത്രമാത്രം കൂടുതൽ പ്രാർത്ഥിക്കുവാൻ അവസരം കിട്ടുമോ അത്രയധികം അള്ളാഹുവിന്റെ അനുഗ്രഹ കവാടം തുറന്നുകൊണ്ടേ പോകും. അഹമ്മദികളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലും മറ്റു ചില രാജ്യങ്ങളിലും അവിടുത്തെ അഹമ്മദികൾ ആശങ്കാകുലരാകാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ കോന്തല മുറുകെ പിടിക്കുക. ഇൻഷാല്ലാ അവന്റെ സഹായം വരിക തന്നെ ചെയ്യും. അന്ധകാരത്തിന്റെ എല്ലാ മേഘവും നീങ്ങിപ്പോവും. പിന്നീട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കാർമേഘങ്ങൾ ശക്തമായിട്ട് വരും ഇൻഷാല്ലാ. അവനിപ്പോൾ എല്ലായിടത്തും അഹമ്മദികളെ താങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി ആദ്യത്തേക്കാൾ കൂടുതൽ അനുഗ്രഹത്തിന്റെ ദൃശ്യങ്ങൾ നാം കാണും. ഈ മാസത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വാതിൽക്കൽ വീഴുക. അവൻ ഈ ദിനങ്ങളിൽ നമ്മുടെ അടുത്തു വന്നിരിക്കുകയാണ്. ഈ പരീക്ഷണത്തിന്റെ ചൂടും റമളാന്റെ ചൂടും തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുടെ പദവി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ദിനങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. 11-ാമത്തെ കാര്യം, ദുആ സ്വീകരിക്കുന്നതിന് അതിന്റെ ഉന്നതമായ നില കരസ്ഥമാക്കാൻ ശ്രമിക്കണം എന്നതാണ്. വേദനയോടും നൊമ്പരത്തോടും കൂടി അള്ളാഹുവിനോട് യാചിക്കുക. കുട്ടികളെ പോലെ മുറവിളി കൂട്ടി കരയുന്ന രീതിയിലുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, കുഞ്ഞിന് പ്രാർത്ഥനയുടെ പേര് പോലും പറയാൻ അറിയില്ല, പക്ഷേ അവന്റെ നിലവിളി മാതാവിന്റെ മാറിടത്തിൽ പാൽ വലിച്ചുകൊണ്ടുവരുന്നു. ആ കരച്ചിലാണ് ഉമ്മായുടെ പാൽ അവനിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നത്. ഈ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആയിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിച്ചു. നൊമ്പരത്തോടും സങ്കടത്തോടും കൂടിയുള്ള യാചന അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വലിച്ചുകൊണ്ടുവരുന്നുവെന്നും അത് സ്വീകാരത്തിന്റെ നില പ്രാപിക്കുന്നുവെന്നും ആ മഹാത്മാവ് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, അള്ളാഹുവിന്റെ സന്നിധിയിൽ നമ്മുടെ മുറവിളി ഇപ്രകാരമുള്ളതാണെങ്കിൽ അത് അവന്റെ ഫളലിനെയും റഹ്മത്തിനെയും ആവേശം കൊള്ളിക്കും. അത് അതിനെ വലിച്ചുകൊണ്ടുവരും. അതിനാൽ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങേയറ്റം വണക്കത്തോടും വിനയത്തോടും കൂടി അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ പ്രയാസങ്ങൾ ബോധിപ്പിക്കുക. ആ പ്രാർത്ഥനയെ ഒരു മരണം പോലെയുള്ള അവസ്ഥയിലേക്ക് ഉയർത്തുക. അപ്പോഴാണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചും അത് പാലിച്ചും ഈമാൻ പൂർത്തീകരിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് അവന്റെ സന്നിധിയിൽ മറുപടിക്ക് അർഹമായി തീരുന്നതാണ്. പിന്നീട് പറഞ്ഞ ഇക്കൂട്ടർ എന്നവരുടെ കൂട്ടത്തിൽ പെടുന്നു, അവർ സന്മാർഗപ്രാപ്തരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിനോടെത്താനുള്ള വഴിയിലൂടെ അവർ ചരിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ലബ്ബൈക്ക് പറയുന്നവരായിരിക്കും. വിശ്വാസത്തിന്റെ നിലകൾ തരണം ചെയ്തു കൊണ്ടുപോകും. അള്ളാഹു എവിടെയാണെന്ന് പിന്നീട് അവർ ചോദിക്കുകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തുമ്പ് പിടിച്ചുകൊണ്ട് ആ ഉയർന്ന നില പ്രാപിച്ച് തന്റെ മഹബൂബിനെ നേരിൽ കാണുന്നതായിരിക്കും. ഹദീസ് അനുസരിച്ച് അള്ളാഹു തന്നെ കാണുന്നു എന്ന നിലയിൽ നിന്ന് ഉയർന്ന് തന്റെ ആരാധനാകർമ്മങ്ങളിൽ അള്ളാഹുവിനെ താൻ കാണുന്നു എന്ന അവസ്ഥ പ്രാപിക്കും. അതുകൊണ്ട് ഈ റമദാനെ ഈ നിലവാരം പ്രാപിക്കുന്നതാക്കി തീർക്കാൻ നാം ശ്രമിക്കണം. ഈ മിഹ്റാജ് നാം കരസ്ഥമാക്കണം. നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിച്ചുകൊണ്ട് നോമ്പിന്റെ മിഹ്റാജാകണം. നമ്മുടെ നോമ്പ് നമ്മുടെ നമസ്കാരത്തിന്റെ മിഹ്റാജാകണം. റമദാൻ റംബ് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമാണെന്ന് ഹദരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. സൂര്യതാപത്തിനാണ് റംബ് എന്ന് പറയുന്നത്. ഒരു ചൂട് മനുഷ്യൻ ഭക്ഷണപാനീയങ്ങളും ശാരീരികമായ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്നതാണ്. രണ്ടാമത്തേത് ദൈവകൽപ്പനകൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ചൂടാണ്. അള്ളാഹു ഫലയസ്തജീബൂലി എന്റെ വിളിക്കുത്തരം ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ റമദാനിൽ അള്ളാഹുവിന്റെ ഈ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടുതൽ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ സൃഷ്ടി ഉദ്ദേശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരാധിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കാൻ അള്ളാഹു നമ്മോട് പറയുന്നു. സമസൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധിക്കുക. ഇതും അള്ളാഹുവിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ്. മറ്റുള്ളവരോടുള്ള കടമകൾ നിറവേറ്റാൻ ശ്രദ്ധിക്കാത്തവൻ അള്ളാഹുവിനോടുള്ള കടമകളും നിറവേറ്റാത്തവനാണ്. അള്ളാഹുവിന്റെ ഈ കൽപ്പനകളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാനും അവന്റെ വിളിക്ക് ഉത്തരം നൽകാനും അവനെ വിശ്വസിക്കാനും രണ്ടു തരം കടമകളും നിറവേറ്റേണ്ടത് നിർബന്ധമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അപ്പോഴാണ് നാം യഥാർത്ഥ സന്മാർഗം പ്രാപ്തരെന്ന് പറയപ്പെടുന്നത്. അപ്പോഴാണ് അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകുന്നത്. അതിനാൽ റമദാനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് പറയുന്നത്. ഖുർആന്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെ ആരാധനകളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നതും കടമകൾ നിറവേറ്റാൻ പ്രചോദിപ്പിക്കുന്നതുമായതുകൊണ്ടാണ്. റമദാനിൽ സത്യവിശ്വാസി ഇക്കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കും. ഈ രണ്ട് കടമകളും നിറവേറ്റാൻ ഒരു ആവേശം കൊള്ളും. സമസൃഷ്ടികളോടുള്ള കടമകൾ ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ തുറപ്പിക്കുന്നവന്റെ പാപവും പോർക്കപ്പെടുന്നു, അവനെ തീയിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മം എന്തായിരുന്നു? നിവേദനത്തിൽ വന്നിരിക്കുന്നു, റമദാൻ മാസത്തിൽ ശക്തമായ കാറ്റിനേക്കാൾ വേഗത്തിൽ ദാനധർമ്മങ്ങൾ നൽകുന്നതിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ ചലിച്ചിരുന്നു. ഇതെന്തിനു വേണ്ടിയായിരുന്നു? അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നതിനോടൊപ്പം സമസൃഷ്ടികളോടുള്ള കടമകളും റമദാനിൽ ആദ്യത്തേക്കാൾ കൂടുതൽ നിറവേറ്റുന്നതിന് വേണ്ടിയായിരുന്നു. അതിനാൽ ഓരോ അഹമ്മദിയും ഈമാൻ ഉയരാൻ ഖുർആന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രത്യേകമായും ഈ മാസത്തിൽ പ്രവർത്തിക്കുക. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അവൻ ഓരോ വർഷവും റമദാന്റെ നോമ്പ് നിശ്ചയിച്ചുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഈ മാസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് ആത്മീയ പുരോഗതികൾ കൈവരിക്കേണ്ടതാണ്. അങ്ങനെ സന്മാർഗ പ്രാപ്തരിൽ ഉൾപ്പെടണം. അത്തരക്കാരുടെ ആത്മീയ നിലവാരം എപ്പോഴും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉത്സാഹം കാണിക്കുക. അപ്പോഴാണ് റമദാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. അപ്പോഴാണ് നിങ്ങൾ ലബ്ബൈക്ക് പറയുന്നവരായി തീരുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഈമാനിൽ പുരോഗതി നേടുന്നത്, പുരോഗതി നേടിയവരെന്ന് പറയപ്പെടുന്നത്, സന്മാർഗ പ്രാപ്തരെന്ന് പറയപ്പെടുന്നത്. എന്റെ ദാസ എന്ന് അള്ളാഹു വിളിക്കുന്നത് അപ്പോഴാണ്, അപ്പോഴാണ് അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ അടയാളം ദൃശ്യമാകുന്നത്. ഉജീബു ദഅവത്ത ദായി ദാദാൻ എന്നതിന്റെ പ്രകടനം നിങ്ങൾ കാണുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായിത്തീരുന്നത്. എന്തുകൊണ്ട് നമ്മളിൽ നോമ്പ് നിർബന്ധമാക്കിയെന്ന് ഈ വചനങ്ങളിൽ വിശദീകരിച്ചിരിക്കുകയാണ്. ഖുർആൻ റമദാനുമായിട്ടുള്ള പ്രത്യേക ബന്ധം എന്താണ്? ഈ മാസത്തിൽ ചൂടിന്റെ ഒരു പ്രത്യേക അന്തരീക്ഷം ലഭിക്കുകയും നോമ്പിനോടൊപ്പം ഖുർആനിൽ ചിന്തിച്ച് അള്ളാഹുവിനോടുള്ള കടമകളുടെയും അവന്റെ സൃഷ്ടികളോടുള്ള കടമകളുടെയും നിലവാരം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ കൂടുതൽ അവസരം ലഭിക്കുന്നു. ഈ വർഷത്തിലുണ്ടായ വീഴ്ചകളും അലസതകളും അകറ്റുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം ഉണ്ടാകുന്നു. അള്ളാഹു നമുക്ക് ആ നില കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രത്യേക ദാസരിൽ നിന്ന് അവൻ എന്താണോ പ്രതീക്ഷിച്ചിട്ടുള്ളത് ആ നിലയിലേക്ക് ഉയരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം അഹമ്മദിയത്തിന്റെ പതാക ലോകം മുഴുവൻ പറപ്പിക്കുന്നവരായി കാണാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. രണ്ടാം ഖുതുബയ്ക്ക് മുമ്പേ ഹുദൂർ പറഞ്ഞു, വേദനാജനകമായ ഒരു വാർത്ത അറിയിക്കുകയാണ്. കറാച്ചിയിൽ നമ്മുടെ രണ്ട് ഡോക്ടർമാർ ഷഹീദാക്കപ്പെട്ടു. ഇതാണ് മുസ്ലിങ്ങളുടെ റമദാൻ. അഹമ്മദികളെ ഷഹീദാക്കിയിട്ട് വലിയ പ്രതിഫലം പറ്റാൻ കഴിയുമെന്നാണ് ഇക്കൂട്ടർ മനസ്സിലാക്കുന്നത്. ആദ്യത്തേത് ഡോക്ടർ ഹമീദുള്ള സാഹിബാണ്. ഇദ്ദേഹത്തെ ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ കാലത്ത് ഗാംബിയയിലേക്ക് അയച്ചിരുന്നു. സിയറാലിയോൺ, ലൈബീരിയ, ഘാന, നൈജീരിയ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് വലിയ സേവനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർമാരുടെ ആരംഭകാലം വളരെ കഠിനതരമായിരുന്നു. വലിയ ത്യാഗം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ജീവിതം കഴിച്ചുകൂട്ടിയത്. 1990 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മഹുല്ലായുടെ അനുവാദത്തോടെ അദ്ദേഹം തിരിച്ച് കറാച്ചിയിൽ വന്നു. സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങി. അവിടുത്തെ ഹൽക്ക ജമാഅത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഇസ്ലാഹോ ഇർഷാദ് സെക്രട്ടറി ആയിരുന്നു. ആവേശത്തോടെ തബ്ലീഗ് ചെയ്യുന്ന ദാഴിയിലുള്ളതായുമായിരുന്നു. അദ്ദേഹം രോഗികളെ തബ്ലീഗ് ചെയ്യാറുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹം മുഖേന അഹമ്മദിയായിട്ടുണ്ട്. ഇക്കാരണത്താൽ എതിരാളികൾ അദ്ദേഹത്തെ നോട്ടമിട്ടിരുന്നു. പല ഭീഷണികളും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. സെപ്റ്റംബർ 26 ക്ലിനിക്കിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ തട്ടിക്കൊണ്ടുപോയി വെടിവെച്ച് എതിരാളികൾ ഷഹീദാക്കുകയാണ് ഉണ്ടായത്. 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ശരീരം കണ്ടുകിട്ടിയത്. അദ്ദേഹത്തിന്റെ 4 മക്കളും ഡോക്ടർമാരാണ്. 2ാമത്തേത് ഡോക്ടർ ഷെയ്ഖ് മുബഷിർ അഹമ്മദ് സാഹിബാണ്. അദ്ദേഹവും കറാച്ചിക്കാരനാണ്. സെപ്റ്റംബർ 24 അദ്ദേഹം ഷഹീദായി. ക്ലിനിക്കിൽ വന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് രണ്ടുപേർ അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. പെട്ടെന്ന് ക്ലിനിക്കിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പേ അദ്ദേഹം ഷഹാദത്തിന്റെ മധുരം നുകർന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനും കഴിഞ്ഞ വർഷം, അതായത് 2006 ഇതേ സ്ഥലത്ത് ഷഹീദാക്കപ്പെട്ടതാണ്. കോളേജ് ഓഫ് നേഴ്സസിന്റെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം. ജിന്ന ഹോസ്പിറ്റലിന്റെ പ്രൊഫസറുമായിരുന്നു. നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഇത്തരക്കാരെയും ഇക്കൂട്ടർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അഹമ്മദിയായ കാരണത്താൽ അവരെ ഷഹീദാക്കുന്നു. അള്ളാഹു തആല ഇവർ രണ്ടുപേരുടെയും പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ ബന്ധുക്കൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജുമായിക്ക് ശേഷം ഇവരുടെ ജനാസ വായ്പ്
നമസ്കരിക്കുന്നതാണ്. إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم